കരുത്തരായ നടന്മാർക്ക് മലയാള സിനിമയിൽ ഒരിക്കലും പഞ്ഞമുണ്ടായിട്ടില്ല. കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും മെയ്ക്കരുത്തുമായി അഭ്രപാളികളെ കീഴടക്കുകയുമൊക്കെ ചെയ്ത ഒട്ടേറെ നടന്മാർ. പക്ഷേ സ്ക്രീനിലെ കരുത്തും കാഠിന്യവും അതിന് പുറത്തും അതുപോലെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള നടന്മാർ അപൂർവമാണ്. ആരെയും കൂസാത്ത, ആരോടും എന്തും വെട്ടിത്തുറന്നു പറയുന്ന, ആരെന്തു കരുതിയാലും തനിക്കൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന, ഒരു സൂപ്പർ താരവും തന്നെക്കാൾ മുകളിലല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നടൻ നമുക്കുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് വരെ. സുരേന്ദ്രനാഥ തിലകൻ എന്ന അഭിനയകലയുടെ പെരുന്തച്ചൻ. അഭിനയിച്ചു തുടങ്ങിയ ദിവസം മുതൽ അരങ്ങൊഴിഞ്ഞ ദിവസം വരെയും ഒരവസരത്തിനു വേണ്ടിയും ആരുടെയും കാലു പിടിച്ചിട്ടില്ലാത്ത തിലകൻ മലയാള സിനിമയിൽ ഒരു മഹാമേരുവായിരുന്നു. എത്ര വലിയ കൊടുങ്കാറ്റിലും തിലകൻ കുലുങ്ങിയിരുന്നില്ല. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന താരങ്ങളും അവരുടെ സംഘടനയും ഒത്തൊരുമിച്ച് തള്ളിയിട്ടും ഒന്ന് അനങ്ങിയതുപോലുമില്ല. വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളുടെയും കരുത്ത് ഉരുക്കിച്ചേർത്ത ജീവിതമായിരുന്നു തിലകൻ എന്ന മനുഷ്യന്റേത്. വിവാദങ്ങളുടെ ചുഴിയിൽ നിൽക്കുമ്പോഴും അവസാന കാലത്ത് നൽകിയ ചില ചാനൽ അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്:
എന്റെ ആത്മാവെന്ന് പറയുന്ന നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുന്നത് എന്റെ അഭിനയത്തിന്റെ കഴിവാണ്. അതില്ലാതെ എനിക്ക് ജീവിതമില്ല. അതെന്റെ വികാരമാണ്. അപ്പൊ അതിനെ ആർക്കും തോപ്പിക്കണമില്ല. സൂര്യനെ പോലെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക. കേൾക്കുന്നയാളിന് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത്. അയാൾക്ക് എന്ത് വികാരം ഉണ്ടായിക്കോട്ടെ, പറയാനുള്ളത് പറയുക.
7 വയസ്സിലാണ് തിലകൻ മുഖത്ത് ചായം തേച്ചത്. 2 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തട്ടിൽ കയറി. പഠനം പാതിവഴിക്ക് ഉപേക്ഷിച്ച് പൂർണ്ണസമയ നാടക നടനായി മാറി. 7 വയസ്സിൽ തുടങ്ങിയ ആ യാത്ര 77 വയസ്സിൽ അവസാനിപ്പിക്കുമ്പോഴേക്കും അഭിനയകലയുടെ ചക്രവർത്തി എന്ന പദവി തിലകൻ സ്വന്തമാക്കിയിരുന്നു. ചക്രവർത്തി എന്നാൽ താരമല്ല. തിലകൻ ഒരിക്കലും ഒരു താരമായിരുന്നില്ല. സൂപ്പർ താരങ്ങൾ എന്ന വിശേഷണത്തെ എന്നും എതിർത്തിട്ടേയുള്ളൂ. പക്ഷെ മലയാളത്തിലെ ഏത് സൂപ്പർ താരത്തെക്കാളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തിലകൻ അവതരിപ്പിച്ചിരുന്നു. അവരിൽ ആർക്കൊപ്പവും മത്സരിച്ച് അഭിനയിക്കുകയും ചെയ്തു. 1973 പി ജെ ആന്റണിയുടെ പെരിയാർ എന്ന ചിത്രത്തിൽ ചെറിയ ഒരു വേഷം ചെയ്ത തിലകൻ 79 ഉൾക്കടൽ എന്ന സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ സജീവമായത്. 81 യവനിക എന്ന ചിത്രത്തോടെ മലയാള ചലച്ചിത്രരംഗത്ത് ഇനി ഈ നടനില്ലാതെ മുന്നോട്ടു പോക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.
അയ്യപ്പൻ നിങ്ങൾ വീട്ടിൽ വന്നിരുന്നു, വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല. പണം കൊടുക്കാതെ മകനെ മടക്കി ഏറ്റുകയാണ്. അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ. അതെന്താ, അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം. അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം സൃഷ്ടിച്ചുകൊണ്ടുള്ള വിരോധമായിരിക്കും. അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്?
അതെ സാർ.
അയ്യപ്പൻ വലിയൊരു മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ, അയാൾ അങ്ങനെയാകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ?
കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം.
തിലകൻ ചെയ്ത കഥാപാത്രങ്ങളുടെ കരുത്ത് തന്നെയാണ് സിനിമാ പ്രേക്ഷകരും എപ്പോഴും ഓർത്തിരിക്കുന്നത്. സിഡ്നിയിലെ സിനിമ ആസ്വാദകനായ സുമേഷ്:
ശക്തമായ കഥാപാത്രം, ആ കഥാപാത്രത്തിനോട് 100% ആത്മാർത്ഥത പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ള അഭിനയം. അതുപോലെ പ്രത്യേകിച്ച് നാടക കളരിയിൽ നിന്ന് വന്നതുകൊണ്ടാവാം പുള്ളിയുടെ ആ ഒരു പെർഫോമൻസിനെ കവച്ചുവെക്കാൻ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മളെ സിനിമ മലയാള സിനിമയിലുള്ളൂ. അതേപോലത്തെ ഒരു കാലിബറിൽ നമ്മുടെ മനസ്സിനെ ആ രീതിയിലേക്ക് വരുത്തി കൊണ്ടുവരാൻ, ആ കഥാപാത്രത്തിനോട് അവര് തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ അഭിനയിക്കാൻ തിലകൻ ചേട്ടനെ പോലെ വേറെ ആളില്ല എന്ന് തന്നെ നമുക്ക് പറയാം.
ചെറുപ്പകാലത്ത് സിനിമയിലെത്താത്തതിനാൽ ഒരു ചെറുപ്പക്കാരൻ കഥാപാത്രം തിലകന് കിട്ടിയിട്ടില്ല. പക്ഷേ പ്രായമേറിയ കഥാപാത്രങ്ങൾക്ക് ഇത്രത്തോളം വൈവിധ്യം കിട്ടുമെന്ന് തിലകനെ കണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. പത്മരാജൻ സംവിധാനം ചെയ്ത 3 എന്ന ചിത്രത്തിലെ മുത്തശ്ശൻ കഥാപാത്രം മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒപ്പം കരയിപ്പിക്കുകയും ചെയ്തു. ഈ ചിത്രത്തിൽ കടലിൽ കാണാതെ പോയ പേരമകനെ നോക്കി തീരത്തു നിൽക്കുന്ന ഒരു സീനിൽ ഒരു ഡയലോഗ് പോലും പറയാതെ പ്രേക്ഷകരെ എല്ലാം കരയിപ്പിച്ചിരുന്നു തിലകൻ. തിലകൻ എന്ന നടന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു പെരുന്തച്ചൻ. തച്ചുകലയുടെ ചക്രവർത്തിക്ക് ജീവൻ നൽകാൻ ഇത്രയും യോജിച്ച ഒരു നടൻ വേറെ ഉണ്ടാകില്ല എന്ന് തിലകൻ കാണിച്ചു തന്നു.
തമ്പുരാൻ കല്ലും മരവും ദേവിയും ദേവനുമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ തച്ചൻ തീണ്ടില്ല. അവസരം ഉണ്ടായാൽ കൂടി മനസ്സിൽ കൊത്തുന്ന വിഗ്രഹങ്ങളുടെ കാര്യത്തിലും അതുതന്നെ സത്യം.
കഥാപാത്രമായി മാറുമ്പോൾ അസാമാന്യ ഭാവപ്പകർച്ചയായിരുന്നു തിലകന്റെ പ്രത്യേകത. ശരീരത്തിന്റെ ചലനങ്ങളിലും മുഖഭാവത്തിലും തുടങ്ങി ശബ്ദത്തിൽ പോലും വല്ലാതെ മാറുമായിരുന്നു. കിരീടം, ചെങ്കോൽ എന്നീ 2 ചിത്രങ്ങളിലെ കോൺസ്റ്റബിൾ അച്യുതൻ നായർ എന്ന കഥാപാത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല അച്ഛൻ കഥാപാത്രമായി മാറി.
കത്തി താഴെ ഇടറാ, നിന്റെ അച്ഛനാ പറയുന്നത് കത്തിലായിട്ട.
ഇത്രയും കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ നിന്നും വല്ലാത്തൊരു വേഷപകർച്ചയായിരുന്നു മൂക്കില്ല രാജ്യത്ത് എന്ന ഹാസ്യ ചിത്രത്തിൽ. ഹാസ്യരാജാവ് ജഗതിക്കും മുകേഷ് സിദ്ദിഖ് എന്നിവർക്കും ഒപ്പം ചെയ്ത ഈ ചിത്രത്തിൽ ഹാസ്യം ചെയ്ത പ്രശസ്തരായ ഈ നടന്മാരെ പലപ്പോഴും തിലകൻ മറികടന്നു എന്നതാണ് വാസ്തവം. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം തുടങ്ങിയ സിനിമകളിലും ഈ ഹാസ്യവൈഭവം തിലകൻ തെളിയിച്ചു.
അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
എന്തിന്? പ്രായം 70കളിലെത്തുമ്പോഴും ലാസ്യഭാവം ചെയ്യാനും തനിക്ക് അനായാസം കഴിയുമെന്ന് തിലകൻ തെളിയിച്ചു തന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ ലാസ്യഭാവം ചെയ്യുന്നതിൽ തിലകനാണോ മഞ്ജുവാര്യരാണോ കേമം എന്നായിരുന്നു പ്രേക്ഷകർ താരതമ്യം ചെയ്തത്.
എന്തൊരു ചൂട്!
അല്ല, ചൂടോടെ എണ്ണ തേച്ച് പിടിപ്പിക്കാനാ വൈദ്യര് പറഞ്ഞു.
എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അറിയാവോടി?
ഇല്ല,
എന്നാലേ പേശികള് ചെറുപ്പമായി കിട്ടത്തുള്ളൂ. മനസ്സ് പണ്ടേ ചെറുപ്പ.
ചെറുപ്പായോ നോക്കട്ടെ.
നോക്കിക്കോ, നോക്കിക്കോടി.
സിനിമകളിൽ എപ്പോഴും താരജോഡികളുണ്ട്. നായികാനായകന്മാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ എല്ലാമായി ഇത് മാറി മാറി വരികയും ചെയ്യും. പക്ഷെ അച്ഛനും മകനുമായി മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞുപോയ രണ്ടു താരങ്ങളെയുള്ളൂ. അത് തിലകനും മോഹൻലാലുമാണ്. കിരീടത്തിൽ ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്ന ഈ കൂട്ടുകെട്ട് സ്ഫടികത്തിലും നരസിംഹത്തിലുമെല്ലാം അഭിനേതാക്കൾക്കിടയിലെ രസതന്ത്രം എന്ന വാക്കിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കാഴ്ചയായിരുന്നു.
വെറും ഒന്നര ചക്രത്തിന്റെ ഗുണ്ട ആട് തോമ, അതല്ലാതെ എന്താണ് അതിന്റെ ഡിഗ്രി? കണ്ട ചട്ടംപുറത്ത് കയറി ചീട്ട് കളിച്ചും തേവടിച്ചു കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാണ് അന്തസ്? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ, ഇരിക്കട്ടെ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്, ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർസിപ്പി മരിക്കും. പോകാൻ പറയണേ അവനോട്. അപ്പച്ചന്റെ സ്വപ്നങ്ങളെ മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോണാവർത്ത്.
കിലുക്കം, മിന്നാരം തുടങ്ങിയ ചിത്രങ്ങളിലും ഈ കെമിസ്ട്രി അതിന്റെ പരിപൂർണതയിൽ കണ്ടു. പക്ഷെ അതേ മോഹൻലാലുമായുള്ള അഭിപ്രായ ഭിന്നതകളായിരുന്നു അവസാന കാലത്ത് തിലകനെ കൂടുതൽ ശ്രദ്ധേയനാക്കിയതും. താരസംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെന്റും ഉൾപ്പെടെയുള്ളവരുമായി വഴക്കിട്ടതുമെല്ലാം തിലകന് ഒട്ടേറെ അവസരങ്ങൾ നഷ്ടമാക്കി. ഈ താരങ്ങളുടെ ആരാധകർ വരെ തിലകനെതിരെ തിരിയുകയും ചെയ്തു. പക്ഷേ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നവരെല്ലാം ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും അല്പം പോലും തലകുനിക്കാൻ തയ്യാറായിരുന്നില്ല ഈ കാട്ടുകുതിര. കിട്ടിയ അവസരങ്ങളിലെല്ലാം താരങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചും നാടകങ്ങളിൽ അഭിനയിച്ചും തിലകൻ സജീവമായി തന്നെ ജീവിച്ചു. രോഗങ്ങൾ തളർത്തിയ തിലകൻ പിന്നെ അവസനായാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ കഥാപാത്രമാകുമ്പോൾ ഒട്ടും കരുത്തു ചോർന്നില്ല. ഇന്ത്യൻ റുപ്പിയിലും ഉസ്താദ് ഹോട്ടലിലും നായക കഥാപാത്രങ്ങളെക്കാൾ കയ്യടി നേടിയത് തിലകൻ തന്നെയായിരുന്നു.
മുങ്ങുന്ന തോണിയിൽ നിന്ന് കിട്ടുന്ന കച്ചിത്തുമ്പെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. 2.5 കോടിക്ക് പകരം കിട്ടുന്നത് വെറും 25 ലക്ഷമാണല്ലോ എന്ന നഷ്ടബോധം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ.
ഇത്രയും കാലം എവിടെയായിരുന്നു?
ഒടുവിൽ അരങ്ങൊഴിയുമ്പോഴും തിലകന്റെ അഭിനയദാഹം അടങ്ങിയിരുന്നില്ല. ഗ്രീക്ക് ചിന്തകൻ സോക്രട്ടീസായി മലയാള സിനിമയിൽ ജീവിക്കണം എന്ന ആഗ്രഹം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കഥാപാത്രം ചെയ്തില്ലെങ്കിലെന്താ, മലയാള സിനിമയിലെ സോക്രട്ടീസ് എന്ന പദവി മറ്റാർക്കും അടുത്ത കാലത്തെങ്ങും കിട്ടില്ല എന്നുറപ്പാണ്. മലയാള സിനിമയിൽ തിലകനില്ലാത്ത ഈ ഒരു വർഷം നോക്കിയാൽ അറിയാം, അത്രയും കരുത്തനായ ഒരു കഥാപാത്രം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ സംവിധായകർ ധൈര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം.
മാറിലേക്കാരെയെറിഞ്ഞു ഓ മാറിലേക്കാരെയെറിഞ്ഞു അക്കൊച്ചു കള്ളന്റെ പുഞ്ചിരി കാണുമ്പോൾ ഇക്കിളി കൊള്ളുന്ന തെന്തേ മാനത്തിൻ പൂക്കണി കാണാൻ കൊതിച്ച നീ നാണിച്ചു പോകുന്നു.